رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، نحمده ونصلي ونسلم على رسوله الكريم، أما بعد. തിലാവ മജാലിസ് റമദാൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. മർഹബൻ ബിക്കും ജമീഅ. ഇന്ന് സൂറത്തുത്തീൻ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിശുദ്ധമായ ഖുർആനിലെ ഏറെ ശ്രേഷ്ഠമായ അധ്യായങ്ങളിലൊന്നാണ് സൂറത്തുത്തീൻ. തീൻ എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം എന്നാണ് അർത്ഥം. അത്തിപ്പഴം, അത്തിപ്പഴവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസാരം ഈ അധ്യായത്തിൽ വരുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുത്തീൻ എന്ന് പേര് വന്നിട്ടുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ പരിശുദ്ധമായ മക്ക ജീവിതകാലത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അധ്യായമാണ് സൂറത്തുത്തീൻ. വിശുദ്ധമായ റമദാനിൽ സൂറത്തുത്തീൻ നമുക്ക് പഠിക്കാൻ ഇന്ന് ഈ തിലാവ മജാലിസു റമളാനിലൂടെ അവസരമൊരുങ്ങിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സൂറത്തുത്തീൻ ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് അധ്യായം ഒന്ന് പാരായണം ചെയ്ത് കേൾക്കാം.
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين وهذا البلد الأمين. لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. فما يكذبك بعد من الدين؟ أليس الله بأحكم الحاكمين؟
بلى وانا على ذلك.
സൂറത്തുത്തീൻ ഇത് പാരായണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫൈദി ഉസ്താദ് ചൊല്ലിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഈ ഒരു അധ്യായം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ബല വ അന അലിക ലമിന ഷാഹിദീൻ എന്ന ചൊല്ല് പ്രത്യേകമായ സുന്നത്താണ്. ഈ സൂറത്ത് മക്കയിൽ മക്ക ജീവിതകാലത്ത് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം അള്ളാഹു ആരംഭിച്ചിട്ടുള്ളത്.
അതെ,
ഇതിനു മുമ്പും പല അധ്യായങ്ങളിലും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. നമ്മൾ സത്യം ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ പറഞ്ഞ് നമ്മൾ സത്യം ചെയ്യുവാണയിടും. എന്നാൽ പിന്നെ സൃഷ്ടികളെ പിടിച്ച് ആണയിടുക എന്നുള്ളത് നമുക്ക് അനുവദനീയമായ സംഗതി അല്ല. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്യാം. അതുകൊണ്ടാണ് ഖുർആനിൽ അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ അത്തിപ്പഴത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. തീൻ, സൈത്തൂൻ, രണ്ട് സംഗതികൾ. ഒന്ന് തീൻ എന്ന് പറഞ്ഞാൽ അത്തിപ്പഴമാണ്, സൈത്തുൻ എന്ന് പറഞ്ഞാൽ ഒലീവ് പഴം. ഒലീവ് പഴം സാധാരണ നമ്മൾ ഒലീവ് എണ്ണ എടുക്കാറുള്ള ഒരു പഴമാണ് ഈ സൈത്തുൻ എന്ന് പറയുന്നത്. സൈത്തൂനിൽ നിന്നാണ് സെയ്ത്ത് എടുക്കുന്നത്. സെയ്ത്തു എന്ന് പറഞ്ഞാൽ ഒലീവ് പഴമാണ്, അതിൽ നിന്ന് എടുക്കുന്ന എണ്ണക്കാണ്, ഒലീവ് എണ്ണക്കാണ് സെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ആയത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥലങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് കൂടിയാണ് ആ ഒരു പ്രയോഗമുള്ളത്. അത്തിപ്പഴവും സെയ്ത്തൂൻ പഴവും കൂടുതൽ ലഭ്യമാകുന്ന നാടാണ് ഫലസ്തീൻ, ഷാമിൻ്റെ ഭാഗമായിട്ടുള്ള ഫലസ്തീൻ. അതുപോലെ പിന്നെ തൂരിസീന മല എടുത്തു പറയുന്നു. തൂരിസീന മല അത് മിസ്റിലാണ്. തൂരിസീന മല മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തൗറാത്ത് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഈ തൂരിസീന മലയുടെ മുകളിൽ വെച്ചാണ്. പിന്നെ മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് അൽ ബലദുൽ അമീൻ, ഏറെ നിർഭയത്വമുള്ള നാട് എന്ന് പറഞ്ഞാൽ മക്കയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അധ്യായത്തിൻ്റെ തുടക്കം മൂന്ന് പ്രധാനപ്പെട്ട മുഖദ്ദസായ നാടുകളെ എടുത്തു പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു തുടക്കമാണ് ഇതിലുള്ളത്. ഒന്ന്, ഈ മൂന്ന് നാടുകളും അമ്പിയാക്കളിലെ വളരെ പ്രധാനികളായ നബിമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാടാണ്. ഇപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള തീനും സൈത്തൂനും കൂടുതലുള്ള ഫലസ്തീൻ, ഫലസ്തീൻ മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജന്മനാടാണ്, ജെറുസലേം അടക്കമുള്ള നാട്. അവിടെയാണ് ഈസാ നബി അലൈഹി ഇസ്ലാം ജനിച്ചിട്ടുള്ളത്, ഈസാ നബിയുടെ നാട് കൂടിയാണ്. പിന്നെ തൂരിസീന സ്ഥിതി ചെയ്യുന്നത് മിസ്റിലാണ്, ഈജിപ്തിലാണ്. ഈജിപ്ത് മൂസാ നബിയുമായി ബന്ധപ്പെട്ട നാടാണ്, മൂസാ നബി അലൈഹി സ്സലാം ജനിച്ചിട്ടുള്ള നാട് കൂടിയാണ്. പിന്നെ അൽ ബലദുൽ അമീൻ, ഉലുൽ അസ്മുകളിൽപ്പെട്ട, ഉലുൽ അസ്മുകളുടെ നേതാവായ ഒത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മനാടായ മക്കയാണ്. അപ്പോൾ ഈ ഇവിടെ ഈ രണ്ട് പഴങ്ങളെയും പിന്നെ ഒരു പർവ്വതത്തെയും പിന്നെ ഒരു നാടിനെയും പറഞ്ഞു. ഈ പഴങ്ങൾ പറയുമ്പോഴും അതുകൊണ്ടുള്ള ഒരു സൂചന ഈ പഴങ്ങൾ കൂടുതലായുള്ള നാടാണ്. തൂരിസീന മലയെക്കുറിച്ച് പറയുമ്പോൾ ആ മലയോടൊപ്പം തന്നെ ആ നാടും സൂചിപ്പിക്കപ്പെടുകയാണ്. പിന്നെ അടുത്ത ആയത്തിൽ പറയാനുള്ള അടുത്ത ഒരു നാടിനെ അങ്ങനെ തന്നെ പറഞ്ഞു, നിർഭയത്വമുള്ള നാട് എന്ന് തന്നെ എടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട നാടുകളിലേക്ക് സൂചന നൽകിക്കൊണ്ടും അത് സത്യം ചെയ്തുകൊണ്ടും വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു അധ്യായത്തിൽ വിശദീകരിക്കാൻ പോകുന്നത്. മാത്രമല്ല ഇതിൽ പറയപ്പെട്ടിട്ടുള്ള ഇനി ഈ നാടുകളിലേക്ക് സൂചന അല്ലെങ്കിൽ പോലും അത്തിപ്പഴം ഏറ്റവും ശ്രേഷ്ഠമായ നല്ല പോഷക ഗുണമുള്ള മരുന്നായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പഴമാണ് അത്തിപ്പഴം. അതുപോലെ തന്നെയാണ് ഒലീവ് പഴവും, നല്ല ഔഷധ മൂല്യമുള്ള രണ്ട് പഴങ്ങളും അതോടൊപ്പം തന്നെ ഔഷധ മൂല്യമുള്ള എണ്ണ എടുക്കപ്പെടുന്ന ഒരു പഴവുമാണ് അത്തിപ്പഴവും ഒലീവ് പഴവും എന്ന് പറയുന്നത്. അതുപോലെ തൂരിസീന മലയാണെങ്കിലും ആ മല വളരെ പ്രധാനപ്പെട്ട അള്ളാഹു മൂസാ നബി അലൈഹി സ്സലാമിനെ പലപ്പോഴായി വിളിപ്പിക്കുകയും ആ മലക്ക് മുകളിൽ പിന്നെ ഒരു സമയത്ത് മൂസാ നബി അതിൻ്റെ താഴ്വാരത്ത് നിന്ന് അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവെ നിനക്ക് എനിക്ക് നിന്നെ കാണാൻ കൊതിയുണ്ട് എന്ന് പറഞ്ഞു
സംസാരിക്കാൻ.
അതെ, അപ്പോൾ ആ കൊതി അറിയിച്ചപ്പോൾ അള്ളാഹു നിനക്ക് കാണാൻ കഴിയില്ല, വലക്കിറാനി നിനക്ക് എന്നെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കൊതി പറഞ്ഞു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഈ തൂരിസീന മലയുടെ മുകളിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മകൽ മലയുടെ മുകളിൽ ആ പർവ്വതം പിന്നെ കൊടുമ്പിരി കൊണ്ടു. അള്ളാഹു പറഞ്ഞു എന്നെ കാണാൻ കഴിയില്ല, എന്നാലും എൻ്റെ ഒരു തജല്ലി ആ മല മുകളിലേക്ക് നോക്കൂ കാണാം. ആ തജല്ലി പ്രകാശത്തിൻ്റെ ഒരു പ്രകടനമുണ്ടായപ്പോഴേക്ക് തന്നെ ഈ പർവ്വതം കുലുങ്ങാൻ തുടങ്ങി, ഭാഗം തകർന്നു പോയി എന്നുള്ളത്. ഇപ്പോഴും തൂരിസീന മലയുടെ മുകളിൽ പോയാൽ ആ ഭാഗം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണുപോയി എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു മലയാണ്. അതുപോലെ മൂസാ നബിയെ തൗറാത്ത് കൊടുക്കാൻ വേണ്ടി അള്ളാഹു വിളിപ്പിച്ചതും ഈ തൂരി സീന മലയുടെ മുകളിലേക്കാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് സത്യം ചെയ്ത് പറഞ്ഞിട്ട് അള്ളാഹു പറയാം, മനുഷ്യനെ ഏറ്റവും ഭംഗിയുള്ള രൂപത്തിലാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. രൂപത്തിൻ്റെ കാര്യം മാത്രമല്ല, മനുഷ്യന് നല്ല വിവേക ബുദ്ധി, ബുദ്ധിശക്തി, കഴിവ്, പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവ്, ലോകത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ലോകത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ പല സംഗതികളും ഉണ്ടാക്കാനുള്ള കഴിവ്, അങ്ങനെ പലതും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത്രയും ഭംഗിയായി ആകാര രൂപം കൊണ്ടും മനുഷ്യൻ്റെ ശാരീരികമായ രൂപം കൊണ്ടും പ്രകൃതി കൊണ്ടും അതിനപ്പുറത്ത് അള്ളാഹു അവന് മനുഷ്യന് ആന്തരികമായി കൊടുത്തിട്ടുള്ള ഒരുപാട് കഴിവുകളും ബുദ്ധിവിശേഷം കൊണ്ടും തലച്ചോറ് കൊണ്ടും എല്ലാം കൊണ്ടും ഹൃദയം കൊണ്ടും അള്ളാഹു മനുഷ്യനെ പ്രത്യേകമാക്കിയിരിക്കുന്നു. അതുപോലെ അള്ളാഹു ഭൂമി ലോകത്തെ മറ്റൊരു സൃഷ്ടിയെയും സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യൻ, പിന്നെയും മനുഷ്യൻ അങ്ങനെയൊക്കെയാണ് അള്ളാഹു പഠിച്ചതെങ്കിലും ആ റബ്ബിനെ മനസ്സിലാക്കുന്നില്ല, നന്ദി കേട് കാണിക്കുന്നു. നന്ദി ചെയ്യാതിരിക്കുമ്പോൾ അള്ളാഹു പിന്നെ അവനെ അധമന്മാരിലേക്ക് മാറ്റും, അവൻ്റെ പദവി അള്ളാഹു താഴ്ത്തിക്കളയും. അള്ളാഹുവിനെ മനസ്സിലാക്കി അവൻ ഉയർന്നു വരികയാണെങ്കിൽ അള്ളാഹു അവൻ്റെ മഹത്വം ഉയർത്തി കൊടുക്കും. അള്ളാഹുവിന് മനസ്സിലാക്കുന്നില്ല, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ അവൻ്റെ മഹത്വം താഴ്ത്തിക്കളയുകയും ചെയ്യും. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് മഹത്വം കിട്ടണമെങ്കിൽ മനുഷ്യൻ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാവണം. അങ്ങനെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹു അണമുറിയാത്ത പ്രതിഫലം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഒരു അറ്റവുമില്ലാത്ത, ഒരിക്കലും മുറിഞ്ഞു പോവാത്ത പ്രതിഫലമാണ് അള്ളാഹു തയ്യാറാക്കി വെച്ചത്, വൈറുമഖത്തുമായിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാം, ഇതൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യന് വീണ്ടും മരിച്ചു ചെന്നിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നുള്ള ആ ഒരു വിധി നിർണയ ദിനത്തെ കുറിച്ച് വീണ്ടും മനുഷ്യൻ നിഷേധിക്കുക. അങ്ങനെ നിഷേധിയാകുന്ന മനുഷ്യ, നീ എന്താ ഇതൊക്കെ കണ്ടിട്ടും അനുഭവിച്ചിട്ടും ആ ദിവസത്തെ നീ നിഷേധിക്കുന്നത് എന്ന് റബ്ബ് ഈ സൂറത്തിലൂടെ ചോദിക്കുകയാണ്. എന്നിട്ട് അവസാനം അള്ളാഹു പറഞ്ഞു വെക്കുന്നത്, അങ്ങനെ ഒരു ദിവസമുണ്ട്, അന്ത്യദിനമുണ്ട്, ഖിയാമത്തുണ്ട്, എല്ലാവരും ഒരുമിച്ച് കൂടി വിധി നിയമം നിർണയിക്കപ്പെടുന്ന ഒരു ദിവസമാണത്. അള്ളാഹു അന്ന് വിധി പറയുന്ന വിധികർത്താക്കളിലെ ഏറ്റവും മികച്ച വിധികർത്താവ് അള്ളാഹുവാണ് എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് പാരായണം ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ ആയത്തുകളുടെയും ചെറിയൊരു സംഗ്രഹം നമുക്ക് പറയാം.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون
أطيبتهم ഒലീവ് പഴത്തെയും തന്നെ സത്യം.
വത്തൂരി
സീന പർവ്വതത്തെ തന്നെ സത്യം.
വഹദൽ ബലദിൽ അമീൻ
നിർഭയത്വമുള്ള ഈ നാട് മക്കയാണ് സത്യം.
ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ
നിശ്ചയം മനുഷ്യനെ നാം ഏറ്റവും ഭംഗിയുള്ള രൂപത്തിലും ഭാവത്തിലുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ അവൻ നന്ദി കേട് കാണിച്ചപ്പോൾ അവനെ അധമന്മാരിൽ അധമനാക്കി നാം മാറ്റിയിരിക്കുന്നു.
ഇല്ലല്ലദീനാമനൂ വഅമിലുസ്സാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ
വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അവർക്ക് അണമുറിയാത്ത പ്രതിഫലമാണുള്ളത്. ധിക്കാരിയായ മനുഷ്യ, എന്നിട്ടും നീ എന്താണ് അന്ത്യവിധി ദിനത്തെ തൊട്ട് കളവാക്കുന്നത്, കളവാക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ്?
അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ.
വിധി പറയുന്നവരിൽ ഏറ്റവും നല്ല വിധികർത്താവല്ലയോ അല്ലാഹു? ഇതാണ് സൂറത്തു തീനിൻ്റെ ഒരു സംഗ്രഹം. ഇത് അവസാനിക്കുന്ന ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അല്ലാഹു വിധി പറയുന്നവരിൽ ഏറ്റവും നന്നായി വിധി പറയുന്നവനല്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടിയാണ് നമ്മൾ ചൊല്ലുന്നത് ബല ഓ അനാലിക്ക ലമിന ഷാഹിദീൻ. അതെ, ഞങ്ങൾ ആ കാര്യത്തിൽ തീർച്ചയായും സാക്ഷി പറയുന്നവരാണ് എന്നാണ് ദിക്കർ ചൊല്ലുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിക്കർ അവിടെ സുന്നത്തുണ്ട്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സൃഷ്ടിച്ച റബ്ബ്, എല്ലാം തികഞ്ഞ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു, ആ അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ആ നന്ദിയുടെ ഭാഗമാണ് അള്ളാഹുവിനുള്ള ഈമാൻ, വിശ്വാസം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആൾ അള്ളാഹു ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെയും സൃഷ്ടിപ്പിനെയും മനസ്സിലാക്കിയ ആൾ, അവൻ അള്ളാഹുവിൽ വിശ്വസിക്കണം. ആ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശുക്ർ. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആമൽ ചെയ്യുക എന്നുള്ളതാണ് ശുക്ർ. അങ്ങനെയൊക്കെ ശുക്റിൻ്റെ ഭാഗമായി മനുഷ്യൻ ചെയ്താൽ പോലും അള്ളാഹു അതിനും പ്രതിഫലം തരും. അള്ളാഹു ചെയ്തു തന്നതിനുള്ള ശുക്റായിട്ടാണ് മനുഷ്യൻ്റെ ആമലുകൾ, കർമ്മങ്ങൾ എല്ലാം. എന്നാൽ ആ കർമ്മങ്ങൾക്ക് പോലും, നന്ദിയായി ശുക്റായി ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾക്ക് പോലും വീണ്ടും അള്ളാഹു പ്രതിഫലം തരുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയും കാരുണ്യവാനാണ്, റഹ്മാനായ റഹീമായ അള്ളാഹു. ആ അള്ളാഹുവിലേക്കാണ് നമ്മൾ നമ്മുടെ മടക്കവും, അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലുന്ന ഒരു ദിനമുണ്ട്. ആ ദിനത്തെ മനുഷ്യൻ നിഷേധിക്കാൻ പാടില്ല. പലപ്പോഴും മനുഷ്യന്മാരുടെ ജീവിതം, ഇപ്പം മുസ്ലിംകളെന്ന് പറയുന്ന ആളുകൾ തന്നെ, നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും കണ്ടാൽ അത് അന്ത്യനാളിൽ വിശ്വാസമില്ലാത്തതുപോലെയുള്ള ഒരു ജീവിതം. അന്ത്യനാളുണ്ട്, ഖിയാമത്തുണ്ട്, മഹ്ഷറുണ്ട്, അവിടെ ഹിസാബുണ്ട്, അവിടെ മീസാനുണ്ട്. മനുഷ്യൻ്റെ നന്മതിന്മകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, അത് തൂക്കി കണക്കാക്കപ്പെടും. അവിടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ്. അവിടെ മനുഷ്യനെ അള്ളാഹു നന്മയുടെ പേരിൽ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കും, തിന്മയുടെ പേരിൽ നരകത്തിലേക്ക് പറഞ്ഞയക്കും എന്ന കൃത്യമായ ബോധ്യവും വിശ്വാസവും ഉണ്ടെങ്കിൽ മനുഷ്യനിൽ നിന്ന് തെറ്റ് സംഭവിക്കില്ലല്ലോ. ആ കാര്യത്തിൽ വിശ്വാസത്തിന് ബലഹീനത സംഭവിക്കുമ്പോഴാണ് ശരിക്കും മനുഷ്യൻ തെറ്റുകളിലേക്ക് പോകുന്നത്. എനിക്ക് നാളെ ഞാൻ ചെയ്യുന്നതിനെക്കുറിച്ച് കണക്ക് പറയേണ്ടി വരുമെന്നുള്ള വിശ്വാസവും ബോധ്യവും ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളിൽ നിന്ന് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും സംഭവിക്കില്ല. മനസ്സിൽ നിന്ന് ആ ചിന്ത ബലഹീനമായി പോകുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയും അള്ളാഹു എന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്നുള്ള ഒരു നിശ്ചയം മനുഷ്യൻ ഇല്ലാതിരിക്കുമ്പോഴാണ് വിശ്വാസത്തിൽ ബലഹീനത സംഭവിക്കുന്നതും മനുഷ്യൻ തെറ്റിലേക്ക് പോകുന്നതും. അപ്പോൾ വിശ്വാസത്തിൻ്റെ ബലഹീനത നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ബലഹീനത സംഭവിച്ചു പോവാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചു പോയാൽ അള്ളാഹുവിൻ്റെ ശക്തമായ രൂപത്തിലുള്ള ചോദ്യമാണ്, ഇങ്ങനെയൊക്കെ നിന്നെ പഠിച്ച റബ്ബിനെ നീ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, എന്നിട്ടും നീ അന്ത്യദിനത്തെ നിഷേധിക്കുകയാണോ എന്നുള്ള ചോദ്യം കൂടിയാണ് എന്ന് റബ്ബ് ചോദിക്കുന്നത്. എന്ത് വന്നാലും റബ്ബ് വിധി നടപ്പാക്കുന്ന ദിവസം അള്ളാഹുവിൻ്റെ വിധിയെ തോൽപ്പിക്കാൻ കഴിയില്ല. അള്ളാഹു കൃത്യമായി വിധി പറയും. അന്നത്തെ ആധിപത്യം മുഴുവൻ അള്ളാഹുവിനാണ്. അന്നത്തെ ആധിപത്യവും അധികാരവും അള്ളാഹുവിനാണ്. അള്ളാഹുവിൻ്റെ അധികാരം നടപ്പാക്കപ്പെടുന്ന ദിവസമാണ്. അള്ളാഹുവിൻ്റെ ആധിപത്യവും കഴിവും എന്താണെന്ന് മനുഷ്യൻ കൃത്യമായി നേർക്ക് നേരെ കണ്ട് അനുഭവിക്കുന്ന ദിവസമാണ് അത്. അവിടെ അള്ളാഹു ഒരാളോടും അതിക്രമം പ്രവർത്തിക്കുകയുമില്ല. ഒരു അണുമണി തൂക്കം പോലും മനുഷ്യനോട് അള്ളാഹു അക്രമം കാണിക്കൂല, അനീതി കാണിക്കൂല. നന്മ മനുഷ്യനിൽ ഉണ്ടായിട്ടുണ്ടോ, ആ നന്മക്ക് അള്ളാഹു കൃത്യമായി നീതി പാലിച്ച് പ്രതിഫലം
കൊടുക്കും.
മനുഷ്യൻ ഹസനത്ത് ചെയ്തിട്ടാണ് വന്നതെങ്കിൽ ചെയ്യുന്ന ഹസനത്ത് തന്നെ അള്ളാഹു അത് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് അള്ളാഹുവിൻ്റെ മഹത്വവുമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യവുമാണ്. ചെറിയ നന്മ ചെയ്താൽ തന്നെ അത് പത്തായി, എഴുപതായി, എഴുന്നൂറായി, പിന്നെ ലക്ഷങ്ങളായി അള്ളാഹു അത് പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു കൊടുക്കും.
സമയം തിന്മയാകുമ്പോൾ അള്ളാഹു ആ തിന്മക്ക്,
അതെ, ഒരു തിന്മ ചെയ്താൽ ആ തിന്മ നന്മ പോലെ വർദ്ധിപ്പിക്കപ്പെടുന്നില്ല. തിന്മക്ക് ഒരു തിന്മയാണെങ്കിൽ ആ തിന്മയുടെ കാര്യത്തിൽ ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ, നന്മയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അള്ളാഹു മഹത്തമുടയവനാണ് അല്ലേ. ഇപ്പോൾ റമദാൻ മാസം, ഈ റമദാൻ മാസമാകുമ്പോൾ റമദാനിൽ മനുഷ്യനൊരു നന്മ ചെയ്യുമ്പോൾ സാധാരണ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും നന്മ വർദ്ധിക്കുക.
അതെ അതെ.
ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ അള്ളാഹു ഫർള് നിസ്കരിച്ച കൂലി തരിക, ഒരു ഫർള് നിസ്കരിച്ചാൽ ആ ഫർള് നിസ്കാരത്തിന് 70 ഫർള് നിസ്കരിച്ച കൂലി തരിക.
വല്ലാത്തൊരു ഓഫറാണ് അല്ലേ.
അതെ, അള്ളാഹുവിൻ്റെ ഭാഗത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ പ്രകടനം കൂടിയാണ് റമദാൻ അല്ലേ. ഒരു സദഖ, സദഖയുടെ കാര്യത്തിൽ പറയുന്നുണ്ട്, ഒരു സദഖ മനുഷ്യൻ ചെയ്താൽ അത്, പിന്നെ ഒരു സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, പാവപ്പെട്ടവന് ഒരാൾ ഒരു 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 ഉറുപ്പ്യ കൊടുത്താൽ 10 റുപ്യ കൊടുത്തതിൻ്റെ പ്രതിഫലം അള്ളാഹു അയാൾക്ക് എഴുതും, 10 നന്മ ചെയ്തതിൻ്റെ പ്രതിഫലം. ഇനി അത് കഴിവ്, ശാരീരികമായി പ്രയാസപ്പെടുന്ന ഒരാൾക്കാണ് അത് കൊടുത്തതോ, ജോലി ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കാണ് കൊടുത്തത്, അത് 10 ഉള്ളത് 90 മാറും പ്രതിഫലം. അങ്ങനെ വിശദീകരിക്കപ്പെട്ടിട്ട് ഇനി ആ കൊടുക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടൊരു സാധനമാണ് കൊടുക്കുന്നതെങ്കിൽ അത് വീണ്ടും 900 വർദ്ധിക്കും, തിസാമിയായിട്ട് അതിൻ്റെ പ്രതിഫലം വർദ്ധിക്കും. അത് റമദാനിലാണെങ്കിൽ അതിനേക്കാളും 10 മടങ്ങ് വർദ്ധിക്കും. ഇനി ഈ ഒരാളിപ്പോൾ സ്വതക്ക കൊടുക്കുന്ന, സ്വന്തം മാതാപിതാക്കൾക്ക് സ്വതക്കമാണ് കൊടുക്കുന്നതെങ്കിലോ, 1 റുപ്യ കൊടുക്കുന്നതിന് 100,000 പ്രതിഫലം, 100,000 നന്മ ചെയ്ത പ്രതിഫലം അള്ളാഹു എഴുതുമെന്ന്. മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന സ്വതക്ക
റമദാനല്ലാത്ത
സമയത്ത് തന്നെ അള്ളാഹു കൊടുക്കുന്നതാണ്. പിന്നെയോ ഇനി ഈ കൊടുക്കുന്ന സ്വതക്ക ഇൽമിൻ്റെ കാര്യത്തിലാണെങ്കിലോ അത് 10 ലക്ഷമായി പിന്നെ അതിൻ്റെ പ്രതിഫലം അള്ളാഹു എഴുതുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ച് മുഹദ്ദിസീങ്ങൾ, ഇമാം സുയൂത്തിയെ പോലെയുള്ള മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത്രയും മഹാനാണ് റബ്ബ്, അങ്ങനെ പ്രതിഫലം തരുന്നവനാണ് റബ്ബ്. അത് കൃത്യമായി അള്ളാഹു നീതിപൂർവം ചെയ്യുകയും ചെയ്യും. ഒരാളോടും അള്ളാഹു അതിക്രമം കാണിക്കുകയില്ല. അങ്ങനെയുള്ള ആ റബ്ബിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരുന്ന ഒരധ്യായം കൂടിയാണ് സൂറത്തുത്തീൻ. ഇനി നമുക്ക് സൂറത്തുത്തീൻ ഒന്ന് തജ്വീദുമായി ബന്ധപ്പെട്ട, അതിൻ്റെ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇവിടെ ഈ അധ്യായത്തിൽ നമ്മൾ തജ്വീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ എല്ലാ ഈ എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് നൂന് കൊണ്ടും
അതേപോലെ
മീം കൊണ്ടുമാണ്.
അതെ അതെ.
ഇപ്പോൾ ആദ്യത്തെ ആയത്തുകൾ, ആദ്യത്തെ 1, 2, 3 ആയത്തുകൾ നൂനിലാണ് അവസാനിക്കുന്നത്. പിന്നെ അടുത്ത 4-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത്
മീമിലാണ്.
പിന്നെ ബാക്കി ആയത്തുകൾ വീണ്ടും നൂനിൽ തന്നെയാണ് അവസാനിക്കുന്നത്. ഈ നൂനിൻ്റെയും മീമിൻ്റെയും ഒരു ഒരു പ്രത്യേകത, ഈ രണ്ട് അക്ഷരങ്ങളിലും ഒരു അസ്ലിയായ ഒരു ഉന്നത്ത് ഉണ്ട് നൂനിലും മീമിലും. അത് പറയുമ്പോൾ തന്നെ അതിലൊരു ഉന്നത്തിൻ്റെ ഒരു സ്വഭാവം വരുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പിന്നെ മൂക്ക് പിടിച്ചു വെച്ചിട്ട് നൂന് പറയാൻ
കഴിയില്ല.
എന്ന് പറഞ്ഞാൽ നൂനിൻ്റെ ഉച്ചാരണം പൂർണ്ണമായി. അതുപോലെ മീമിൻ്റെയും, അപ്പോൾ അതിലൊരു മൂക്കിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ശബ്ദത്തിൻ്റെ അനുരണനം അതിൻ്റെ കൂടെ
ഉണ്ടാവും.
അത് ആ അക്ഷരത്തിൽ തന്നെ ഉള്ളതാണ്. അക്ഷരത്തിന് പറയപ്പെട്ട, സാധാരണയായി പറയപ്പെടുന്ന ലാസിമായ ശബ്ദ സ്വഭാവങ്ങൾ, സിഫത്തുകളുണ്ട്. 18 സിഫത്തുകൾ
ഉണ്ട്.
എന്നാൽ ചിലയിടത്ത് അത് 18 എന്നുള്ളത് 19 സിഫത്തായി എണ്ണിക്കാണാം. 19-ാമത്തെ സിഫത്തായിട്ട് ഉന്നത്ത് എന്നാണ് എണ്ണുന്നുണ്ട്. അപ്പൊ ഉന്നത്ത് വരുന്ന അക്ഷരങ്ങളാണ് നൂനും മീമും. അപ്പൊ നൂനും മീമും ഒരാൾക്ക് ഈ ഉന്നത്തിന്റെ സ്വഭാവം ഇല്ലാതെ പറയാൻ കഴിയുക തന്നെ. അപ്പോ ഇതിൽ ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോ ഇത് ഓതുന്ന സമയത്ത് ഇപ്പോ ഒത്തീനി നൂനില് ഉന്നത്തുണ്ട്, അത് ഉന്നത്ത് വേറെ എക്സ്ട്രാ ഉണ്ടാക്കി കൊടുക്കണം എന്ന് തെറ്റിദ്ധരിക്കാം. അത് എക്സ്ട്രാ ഉണ്ടാക്കി കൊടുക്കേണ്ട ഉന്നത്തല്ല, അത് അതിൽ തന്നെ സ്വതവേ പ്രകൃത്യാ നൂനിന്റെ ശബ്ദത്തിൽ വരുന്ന ഒരു ഉന്നത്ത
ചേർണത്തോടൊപ്പം തന്നെ
വരുന്നതാണ്, അത് വേറെ ഉണ്ടാക്കി കൊടുക്കേണ്ട. ഒത്തീനി എന്ന് പറയുമ്പോ തന്നെ അതിൽ ഉന്നത്ത് വന്നു. അവിടെ ഒത്തീനി എന്ന് മൂക്ക് പിടിച്ചു പറഞ്ഞാൽ നൂനിന്റെ വ്യക്തത വരുന്നില്ല. അവിടെ ആ മൂക്കിന്റെ ഉള്ളിൽ നിന്ന് ആ ശബ്ദം വരുന്നു എന്നുള്ളത് തന്നെയാണ് അതിലുള്ള ഉന്നത്ത്. പിന്നെ എക്സ്ട്രാ നൂനിൽ കൊടുക്കേണ്ട, മീമിൽ കൊടുക്കേണ്ട ഉന്നത്ത് വേറെ ഉണ്ട്. ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മീമിനും നൂനിനും ശ്രദ്ധ വരുമ്പോ ഉന്നത്ത് എക്സ്ട്രാ കൊടുക്കണം. അതിൽ പ്രകൃത്യാ ഉള്ള ഉന്നത്തിനേക്കാളും കൂടുതൽ ഉന്നത്ത് കൊടുക്കണം. അതുപോലെ സുക്കൂനുള്ള നൂനിന്റെ നിയമങ്ങൾ പ്രത്യേകമായി ഉന്നത്ത് കൊടുക്കേണ്ടത് പറയുന്നുണ്ട്. അവിടെയും ഉന്നത്ത് അധികം വരണം. അല്ലാതെ മീമ് നൂന് എന്ന ഈ അക്ഷരങ്ങളിൽ സ്വതവേ എക്സ്ട്രാ ഉന്നത്ത് കൊടുക്കേണ്ട ആവശ്യം
ഇല്ല.
ഇല്ല, ഇത് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അത് ഈ ഒരു സൂറത്തിൽ നിന്ന്, അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഈ സൂറത്ത് ഒന്നുകൂടെ നമുക്ക് ഓതാം. അതിൽ അവസാനത്തെ അക്ഷരങ്ങൾ നൂന് പറയുന്നിടത്ത് ഒന്നുകൂടി ശ്രദ്ധിക്കാം. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇതിൽ എല്ലാറ്റിൻ്റെയും ആയത്തിൻ്റെ അവസാനത്തിൽ മദ്ദ് ആരുതാണ് വരുന്നത്. മദ്ദ് ആരുത്, ആരുതായ മദ്ദ് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ. സുക്കൂൻ പുതുതായി വരുമ്പോൾ ഉണ്ടാവുന്ന മദ്ദാണ്, മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ പൊന്നായി വരുമ്പോൾ ഉണ്ടാവുന്ന മദ്ദാണ് മദ്ദ ആരുത്. സൈതൂനി എന്നാണ് ഉള്ളത്, വഖഫ് ചെയ്യുമ്പോൾ സൈതൂൻ എന്നായി മാറി. സീനീന എന്നാണ് ഉള്ളത്, അപ്പൊ അവിടെ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനായി മാറും, പുതിയ സുക്കൂൻ വരിക. അപ്പൊ അങ്ങനെ പുതുതായി വരുന്ന സുക്കൂന് കൊണ്ട് ഉണ്ടാവുന്ന മദ്ദാണ് മദ്ദ ആരുത്. ആരുത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ
പുതുതാവുക,
പുതുതാവുക എന്നാണ്, പുതുതായി വരുന്നത് എന്നാണ് പദത്തിന്റെ അർത്ഥം. അപ്പൊ ആ പേര് തന്നെ മദ് ആയിരൽ എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായകമാവുന്നതാണ്. സുക്കൂന് പുതുതായി വരുന്ന മദ് ആയത് കൊണ്ടാണ് അതിന് മദ് ആയിരൽ എന്ന പേര് വന്നിട്ടുള്ളത്.
മദ് ചെയ്യേണ്ട ഖദറു ഒന്ന് വിശദീകരിച്ചാലേ.
അതെ, നമ്മൾ കഴിഞ്ഞ തിലാവയുടെ ഇതിന്റെ ഒരു മുന്നുള്ള സെഷനിൽ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതുമാണ്. അതുകൊണ്ട് കൂടുതൽ മദ് ആയിരൽ നമ്മൾ വിശദീകരിക്കുന്നില്ല. അതിന്റെ ഖദർ ആറ് ഹർക്കത്തിന്റെ ഖദറാണ് അതിന്റെ മാക്സിമം. പിന്നെ അതില് നൂലും വസത്തും ഖസറും വരുന്ന ഉണ്ട്. അപ്പൊ അത് നേരത്തെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. നമ്മുടെ വേഗതക്ക് അനുസരിച്ചുള്ള ഒരു വ്യത്യാസം അതിൽ മദ്ദാരത് ഉണ്ടാവും. അപ്പോ ഈ കാര്യങ്ങൾ എല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. മറ്റൊന്നുള്ളത്, പാരായണം ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ വതൂരി സീനീൻ എന്നെടുത്ത് വതൂരി സിനീൻ എന്നൊക്കെ ഓതുന്ന ചിലപ്പോൾ അശ്രദ്ധമായി അങ്ങനെ വരാറുണ്ട് അല്ലെ. ഇവിടെ വതൂരി സീനീൻ എന്ന് തന്നെയാണ് ഉള്ളത്. പിന്നെ വത്തീൻ വസൈതൂൻ വതൂരി സീനീൻ, സീനീൻ അല്ലെ, സിനീൻ എന്നല്ല സീനീൻ എന്ന. ഏതായാലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കൊന്നുകൂടി ഈ അധ്യായം ഒന്ന് പാരായണം ചെയ്ത് കേൾക്കാം.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين
بلى بلى وأنا على ذلك الشاهدين അപ്പോൾ ഇന്നത്തെ തിലാവ മജാലിസ് റമളാൻ ഇവിടെ സമാപിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു അധ്യായവുമായി വീണ്ടും വരുന്നതുവരെ ജസാകുമുല്ലാഹു ഖൈറുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.